രാജാക്കന്മാർ രണ്ടാം പുസ്തകം 9:1-വാക്യങ്ങൾ. രണ്ട് രാജാക്കന്മാർ 9:1-വാക്യങ്ങൾ. എലീശാ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ചു അവനോട് പറഞ്ഞത്, നീ അരകെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലെയാദിലെ രാമോത്തിലേക്ക് പോക. അവിടെ എത്തിയ ശേഷം നിംശിയുടെ മകനായ യഹോശാഫാത്തിന്റെ മകൻ യേഹു എവിടെയിരിക്കുന്നുവെന്ന് നോക്കി അകത്ത് ചെന്ന് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്നു അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോക. പിന്നെ തൈലപാത്രമെടുത്തു അവന്റെ തലയിൽ ഒഴിച്ച്, ഞാൻ നിന്നെ ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നു താമസിയാതെ ഓടിപ്പോരുക. അങ്ങനെ പ്രവാചകനായ ആ യൗവനക്കാരൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. അവനവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. നായക, എനിക്ക് നിന്നോടൊരു കാര്യം അറിയിപ്പാനുണ്ട് എന്നു അവൻ പറഞ്ഞതിന്, ഞങ്ങൾ എല്ലാവരിലും വെച്ച് ആരോട് എന്ന് യേഹു ചോദിച്ചു. നിന്നോട് തന്നെ നായക എന്നു അവൻ ഉത്തരം പറഞ്ഞു. അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് കടന്നു. അപ്പോൾ അവൻ തൈലം അവന്റെ തലയിൽ ഒഴിച്ചു. അവനോട് പറഞ്ഞതെന്തെന്നാൽ, ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ യഹോവയുടെ ജനമായ ഇസ്രയേലിന് രാജാവായിട്ടു അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവയുടെ സകല ദാസന്മാരുടെയും രക്തത്തിനും ഈസബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിന്റെ യജമാനായ ആഹാബിന്റെ ഗ്രഹത്തെ നീ സംഹരിച്ചു കളയണം. ആഹാബ് ഗ്രഹമശേഷം മുടിഞ്ഞു പോകണം. ഇസ്രയേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെയും ഞാൻ ഛേദിച്ചു കളയും. ഞാൻ ആഹാബ് ഗ്രഹത്തെ നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ ഗ്രഹത്തെപ്പോലെയും അഹിയാവിന്റെ മകനായ ബേശയുടെ ഗ്രഹത്തെപ്പോലെയുമാക്കും. ഈസബേലിനെ ഇസ്രയേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ തിന്നുകളയും. അവളെ അടക്കം ചെയ്യുവാൻ ആരും ഉണ്ടാകേയില്ല. പിന്നെ അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹു തന്റെ യജമാന്റെ ഭൃത്യന്മാരുടെ അടുക്കൽ പുറത്തു വന്നപ്പോൾ ഒരുത്തൻ അവനോട്, എന്താകുന്നു വിശേഷം? ആ ഭ്രാന്തൻ നിന്റെ അടുക്കൽ വന്നതെന്തിനെ എന്ന് ചോദിച്ചു. അതിനു അവൻ അവരോട്, നിങ്ങൾ ആ പുരുഷനെയും അവൻ പറഞ്ഞ കാര്യത്തെയും അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നാറെ അവർ, അത് നേരല്ല, നീ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞതിന് അവൻ, ഞാൻ നിന്നെ ഇസ്രയേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു, എന്നാദിയായി ഇന്നിന്ന കാര്യങ്ങൾ അവൻ എന്നോട് സംസാരിച്ചുവെന്ന് പറഞ്ഞു. ഉടനെ അവർ ബന്ധപ്പെട്ടു ഓരോരുത്തൻ താന്താന്റെ വസ്ത്രമെടുത്തു കോവേണിപ്പടികളിന്മേൽ അവന്റെ കാൽക്കൽ വിരിച്ചു, കാഹളമൂതി, യേഹു രാജാവായി എന്ന് പറഞ്ഞു. അങ്ങനെ നിംശിയുടെ മകനായ യഹോശാഫാത്തിന്റെ മകൻ യേഹു യോരാമിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. യോരാമും എല്ലാ ഇസ്രയേലും അരാം രാജാവായ ഹസായേൽ നിമിത്തം ഗിലെയാദിലെ രാമോത്തിനെ കാവലാക്കി സൂക്ഷിച്ചിരുന്നു. അരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ അരാമിയർ തനിക്ക് ഏൽപ്പിച്ച മുറിവുകൾക്ക് ഇസ്രയേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോരാം രാജാവ് മടങ്ങിപ്പോന്നിരുന്നു. എന്നാൽ യേഹു, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഇസ്രയേലിൽ ചെന്ന് ഇത് അറിയിക്കേണ്ടതിനോ ആരും പട്ടണം വിട്ടുപോകാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ യേഹു രഥം കയറി ഇസ്രയേലിലേക്ക് പോയി. യോരാം അവിടെ കിടക്കുകയായിരുന്നു. യോരാമിനെ കാണാൻ യഹൂദ രാജാവായ അഹസ്യാവും അവിടെ വന്നിരുന്നു. ഇസ്രയേലിലെ ഗോപുരമുകളിൽ ഒരു കാവൽക്കാരൻ നിന്നിരുന്നു. അവൻ യേഹുവിന്റെ കൂട്ടം വരുന്നത് കണ്ടിട്ട് ഞാനൊരു കൂട്ടത്തെ കാണുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ യോരാം, നീ ഒരു കുതിരച്ചേവനെ വിളിച്ച് അവരുടെ നേരെ അയക്കണം, അവൻ ചെന്ന് സമാധാനമോ എന്ന് ചോദിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഒരുത്തൻ കുതിരപ്പുറത്ത് കയറി അവന് ഏതിലേറ്റ് ചെന്ന് സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്കെന്ത് കാര്യം? തിരിഞ്ഞു എന്റെ പുറകിൽ വരിക എന്ന് യേഹു പറഞ്ഞു. അപ്പോൾ കാവൽക്കാരൻ ദൂതൻ അവരുടെ അടുക്കളോളം ചെന്നിട്ടും മടങ്ങി വരുന്നില്ല എന്ന് അറിയിച്ചു. അവൻ മറ്റൊരുത്തിനെ കുതിരപ്പുറത്ത് അയച്ചു. അവനും അവരുടെ അടുക്കൽ ചെന്നു. സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്കെന്ത് കാര്യം? തിരിഞ്ഞ് എന്റെ പുറകിൽ വരിക എന്ന് യേഹു പറഞ്ഞു. അപ്പോൾ കാവൽക്കാരൻ അവനും അവരുടെ അടുക്കളോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല. ആ ഓടിക്കുന്നത് നിമിഷയുടെ മകനായ യേഹു ഓടിക്കുന്നതുപോലെ ഇരിക്കുന്നു, ഭ്രാന്തനെ പോലെയല്ലോ അവൻ ഓടിച്ചു വരുന്നത് എന്ന് പറഞ്ഞു. ഉടനെ യോരാം രഥം പൂട്ടുക എന്ന് കൽപ്പിച്ചു. രഥം പൂട്ടിയ ശേഷം ഇസ്രയേൽ രാജാവായ യോരാമും യഹൂദ രാജാവായ അഹസ്യാവും താന്താൻ രഥത്തിൽ കയറി യേഹുവിന്റെ നേരെ പുറപ്പെട്ടു. ഇസ്രയേലിനായ നാബോത്തിന്റെ നിലത്തിങ്കൽ വെച്ചു അവന് എതിരേറ്റു. യേഹുവിനെ കണ്ടപ്പോൾ യോരാം, യേഹുവേ, സമാധാനമോ എന്ന് ചോദിച്ചു. അതിന് യേഹു, നിന്റെ അമ്മയായ ഈസബേലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനമെന്ന് പറഞ്ഞു. അപ്പോൾ യോഥാം രസം തിരിച്ചു ഓടിച്ചുകൊണ്ട് അഹസ്യാവോട്, അഹസ്യാവേ, ഇത് ദ്രോഹമെന്ന് പറഞ്ഞു. യേഹു പില്ലുകുലച്ച് യോരാമിനെ ഭുജങ്ങളുടെ നടുവേ എയ്തു. അമ്പ് അവന്റെ ഹൃദയം തുളച്ച് മറുപുറം കടന്നു. അവൻ രഥത്തിൽ ചുരുണ്ടു വീണു. യേഹൂദന്റെ പടനായകനായ ബിത്കാരോട് പറഞ്ഞത്, അവനെ എടുത്ത് ഇസ്രയേലിനായ നാബോത്തിന്റെ നിലത്തിൽ എറിഞ്ഞു കളക. ഞാനും നീയും ഒരുമിച്ച് അവന്റെ അപ്പനായ ആഹാബിന്റെ പിന്നാലെ കുതിരയേറിപ്പോകുമ്പോൾ നാബോത്തിന്റെ രക്തവും അവന്റെ മക്കളുടെ രക്തവും ഇന്നലെ ഞാൻ കണ്ടിരിക്കുന്നു. സത്യം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ നിലത്ത് വെച്ച് ഞാൻ നിനക്ക് പകരം വീട്ടുമെന്നും യഹോവ അരുളി ചെയ്യുന്നു എന്നിങ്ങനെ യഹോവയുടെ ഈ അരുളപ്പാട് അവന് വിരോധമായി ഉണ്ടായെന്ന് ഓർത്തുകൊള്ളുക. അവനെ എടുത്തു യഹോവയുടെ വചനപ്രകാരം തന്നെ ഈ നിലത്തിൽ എറിഞ്ഞു കളക. യഹൂദരാജാവായ അഹസ്യാവ് ഇത് കണ്ടിട്ട് ഉദ്യാനഗ്രഹത്തിന്റെ വഴിയായി ഓടിപ്പോയി. യേഹു അവനെ പിന്തുടർന്നു. അവനെയും രഥത്തിൽ വെട്ടിക്കളവീൻ എന്ന് കൽപ്പിച്ചു. അവർ ഇബ്രയാമിന് സമീപത്തുള്ള ഗൂർ കയറ്റത്തിങ്കിൽ വെച്ച് അവനെ വെട്ടി. അവൻ മെഗദോവിലേക്ക് ഓടിച്ചെന്ന് അവിടെ വെച്ച് മരിച്ചുപോയി. അവന്റെ ഭൃത്യന്മാർ അവനെ രഥത്തിൽ വെച്ച് യെരുശലേമിലേക്ക് കൊണ്ടുപോയി. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ അവന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. ആഹാബിന്റെ മകനായ യോരാമിന്റെ 11 ആണ്ടിലായിരുന്നു അഹസ്യാവ് യഹൂദയിൽ രാജാവായത്. യേഹു ഇസ്രയേൽ വന്നത് ഈസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽക്ക് കൂടി നോക്കി. യേഹു പടിവാതിൽ കടന്നപ്പോൾ അവൾ യജമാനെ കൊന്നവനായ സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു. അവൻ തന്റെ മുഖം കിളിവാതിൽക്കിലേക്ക് ഉയർത്തി, ആരുള്ളൂ എന്റെ പക്ഷത്ത്, ആരുള്ളൂ എന്ന് ചോദിച്ചു. എന്നാൽ 2-3 ഷണ്ണന്മാർ പുറത്തേക്ക് നോക്കി അവളെ താഴെ തള്ളിയിടുവീനെന്ന് കൽപ്പിച്ചു. ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു. അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു. അവൻ ചെന്ന് ഭക്ഷണം പാനം ചെയ്ത ശേഷം ആ ശപിക്കപ്പെട്ടവളെ ചെന്ന് നോക്കി അടക്കം ചെയ്യുവീൻ, അവൾ രാജകുമാരിയല്ലോ എന്ന് പറഞ്ഞു. അവർ അവളെ അടക്കം ചെയ്യുവാൻ വന്നാറ് അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പത്തികളുമല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അവർ മടങ്ങിവന്നു അവനോടത് അറിയിച്ചു. അപ്പോൾ അവൻ ഇസ്രയേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ ഈസബേലിന്റെ മാംസം തിന്നുകളയും, അത് ഈസബേൽ എന്ന് പറവാൻ കഴിയാതെ വണ്ണം ഈസബേലിന്റെ പിണം ഇസ്രയേൽ പ്രദേശത്ത് വയലിലെ ചാണകം പോലെയാകുമെന്നിങ്ങനെ യഹോവ തിഷ്ബിനായ ഏലിയാവ് എന്ന തന്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനം തന്നെ ഇത് എന്ന് പറഞ്ഞു.